നമസ്കാരം. ജ്യോതിർഗമയ എന്ന പരിപാടിയുടെ ഈ വേദിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വ്യക്തിബന്ധങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ മനോഭാവങ്ങളുടെ പരീക്ഷണശാലയായ ജ്യോതിർഗമയ ഇപ്പോൾ വ്യക്തിബന്ധങ്ങളുടെ പരീക്ഷണശാലയാണ്. കൺസ്ട്രക്ഷൻ, ഡിസ്ട്രക്ഷൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്, നിർമ്മാണവും നശിപ്പിക്കലും. വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ നിർമ്മിക്കേണ്ടത് എവിടെയാണ്, നശിപ്പിക്കേണ്ടത് എവിടെയാണ്? ഈശ്വരനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണയായി പറയുന്നു ഗോഡ് എന്ന ഇംഗ്ലീഷ് വാക്ക്. ജനറേഷൻ, ഓപ്പറേഷൻ, ഡിസ്ട്രക്ഷൻ, നിർമ്മിക്കുക, പരിപാലിക്കുക, നശിപ്പിക്കുക. വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ജനറേറ്റ് ചെയ്യേണ്ടത് എന്താണ്, നിർമ്മിക്കേണ്ടത് എന്താണ്, വ്യക്തിബന്ധം നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ നിർമ്മാണ സാമഗ്രികൾ അതിൽ ഉപയോഗിക്കണം, ഓപ്പറേഷൻ പരിപാലനം നടത്താൻ, ഒരു ബന്ധത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഒരു ബന്ധം നശിച്ചു പോകാതിരിക്കാൻ ഏതൊക്കെ നിഷേധാത്മക മനോഭാവങ്ങളെ ഞാൻ നശിപ്പിക്കണം, എന്തിനെ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്തിരിക്കണം. തീർച്ചയായും ചർച്ച അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. അതായിരിക്കട്ടെ ജ്യോതിർഗമയുടെ ഇന്നത്തെ ചർച്ചയും. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും പോലെ നമ്മോടൊപ്പം അനുഭവ സമ്പത്തിന്റെ പരിചയം കൊണ്ട് ജീവിതത്തിൽ വഴിവിളക്കായി മാറുന്ന മുത്തുകൾ നമുക്ക് വേണ്ടി പൊഴിക്കാൻ എന്നത്തെയും പോലെ ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബെഹൻജി നമ്മോടൊപ്പമുണ്ട്. ബെഹൻജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി. വ്യക്തിബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യക്തിബന്ധങ്ങളെ നിർമ്മിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ ശ്രദ്ധിക്കണം?
ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബന്ധം ഞാൻ സ്ഥാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബന്ധം എനിക്കുണ്ടെങ്കിൽ എന്റെ പല ആഗ്രഹങ്ങളും, ഞാൻ ഇവരിൽ നിന്ന് ഇന്നത് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആ ഒരു പക്ഷേ വരുന്നൊരു സന്ദർഭത്തിന് മുന്നു തന്നെ, അഥവാ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെരുമാറ്റം അവരടുത്ത് എനിക്കുണ്ടാവുന്നില്ല എങ്കിൽ നമുക്കെന്തുകൊണ്ട് അവരായിട്ടൊന്ന് ഓപ്പൺ സംസാരമായിക്കൂടാ? കാരണം എല്ലാ ആളുകൾക്കും പറ്റുന്ന ഒന്നാമത്തെ പ്രശ്നം അവിടെയാണ്, എന്റെ പ്രതീക്ഷകളെ അവസാനം വരെ ഞാൻ പ്രതീക്ഷയായി മാത്രം ഉള്ളിൽ നിലനിർത്തും, അതൊരിക്കലും ഓപ്പൺ ആക്കില്ല. അതുകൊണ്ട് ഒരു നല്ല ബന്ധം നമുക്ക് നിലനിർത്താൻ ആദ്യം ആവശ്യമായിരിക്കുന്ന കാര്യം, അതുണ്ടാക്കാനാവട്ടെ നിലനിർത്താനാവട്ടെ, ഞാൻ ക്ലാരിഫിക്കേഷനാണ്. അതായത് നമ്മൾ ഈ ഒരു ബന്ധം, പുതുതായിട്ടൊരു ബന്ധം ഞാൻ സ്ഥാപിക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം അങ്ങനെ നീങ്ങുന്നുണ്ട്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ എന്റെ ആഗ്രഹങ്ങളെയും എന്റെ സങ്കല്പങ്ങളെയും അവരായിട്ട് തുറന്നു പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാവണം. അഥവാ എന്റെ മകനിൽ നിന്ന്, എന്റെ മകളിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ പാരന്റ്സിൽ നിന്ന്, ആരിൽ നിന്നും ആയിക്കോട്ടെ, ബന്ധം എന്ന് പറയുമ്പോൾ അത് എന്തു ആവാം, ആ ഏതൊരു ബന്ധത്തിലും എന്റെ പ്രതീക്ഷകൾക്കപ്പുറമല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടെങ്കിൽ നമുക്കൊന്നിച്ചിരുന്ന് അവരുമായിട്ട് സംസാരിച്ചേ പറ്റും. ഒരു തുറന്ന ചർച്ച, അത് വളരെ അത്യാവശ്യം.
പറയാതെ തന്നെ എന്റെ മനസ്സിലുള്ളത് അവർ
മനസ്സിലാക്കണം എന്ന്
വിചാരിച്ചിരുന്നു.
മനസ്സ് വായിക്കുന്ന മനുഷ്യന്മാരില്ലല്ലോ. എല്ലാ മനുഷ്യനും വിചാരിക്കുന്നത്, അവരും വിചാരിക്കുന്നത് എന്റെ മനസ്സ് അവരറിയുമല്ലോ, ഇവർ വിചാരിക്കുക എന്റെ മനസ്സ് ഇവരറിയുമല്ലോ. ഈ അറിയുമല്ലോ അറിയല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു അജ്ഞതയുണ്ടല്ലോ, അത് പലപ്പോഴും അതിന്റെ പക്ഷേൽ കൊണ്ടെത്തിക്കും. ആ പക്ഷേ എത്തിക്കഴിയുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോ അത് പിന്നെ കൂട്ടിച്ചേർത്താൽ പോലും അതിലൊരു പക്ഷേ, നമ്മൾ പറയുമല്ലോ കൂട്ടിക്കെട്ടി ഇത് എപ്പോഴും മുഴച്ചു നിൽക്കുന്ന പറയുമ്പോൾ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ. അതുകൊണ്ട്
എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ബന്ധു ആര് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ സുഹൃത്ത്, നമുക്ക് മനസ്സിലാക്കണമെന്നും സഹായിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് സാധിക്കുന്നില്ല. എനിക്കൊന്നും അവിടെയും ഈ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ
വളരെ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അത് പലപ്പോഴും പല അച്ഛനമാര് പറയും, നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ നമുക്ക് അങ്ങനെ തുറന്ന് സംസാരിക്കാം, സംസാരിച്ചിരിക്കണം. കാരണം ഒരു പരിധിവരെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അവന്റെ ഭാഷയിൽ അവനോട് സംസാരിക്കണം, അവൻ കുറച്ച് വലുതായി കഴിയുമ്പോൾ ആ റെസ്പെക്ടിൽ സംസാരിച്ചിരിക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള പ്രതീക്ഷ എന്താണ്, അഥവാ മക്കൾ അച്ഛന്റെ അടുത്ത് എനിക്ക് വിചാരിച്ചത് കിട്ടുന്നില്ല എങ്കിൽ എന്റെ അച്ഛനാണ്, അത് തുറന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട്.
വളരെ മനോഹരമായൊരു കാര്യമാണെന്ന് തോന്നുന്നു. പല അച്ഛനന്മാരും പരാതിപ്പെടുന്നത് ഞങ്ങൾ സംസാരിക്കുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷന്റെ രീതി മാറ്റാത്തത് കൊണ്ടാണ്.
തീർച്ചയായിട്ടും, കാരണം ഒരു തുറന്ന സംസാരത്തിന് അച്ഛൻ അമ്മ കുട്ടി എന്ന് പറയുമ്പോൾ വേറൊരു ബാരിയർ വെക്കാതെ, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ അടുത്ത് പറയേണ്ട കാര്യം ലിമിറ്റ് വെക്കാതെ, ഒരു നല്ല റിലേഷനിൽ എപ്പോഴും നമ്മൾ പറയില്ല ഒരു ഗ്രേ ഏരിയ പാടില്ല പറയാം, പക്ഷെ അവിടെ ലൈറ്റ് ആയിരിക്കണം, നമ്മൾ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ അച്ഛനും അമ്മയും എന്നെ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എനിക്കത് ആവില്ല എങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രതീക്ഷിതാണെങ്കിലും എൻ്റെ ഇഷ്ടം ഇതാണ്, കുട്ടിക്ക് അവരടുത്തും തുറന്ന് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫാമിലിയുടെ ഉള്ളിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ഈ ഒരു റിലേഷനിൽ അഥവാ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് പോകുന്നുണ്ടെങ്കിൽ ശരി നിങ്ങളൊന്നും പറഞ്ഞോളൂ ഞാൻ നിർബന്ധം പറയില്ല, അഥവാ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിരിക്കണം എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെയാവുന്നു. അപ്പൊ എവിടെയാണ് നമുക്ക് മിസ്സിംഗ് വരുന്നത്? അപ്പൊ എന്റെ പ്രതീക്ഷ ഇതാണ്, നിന്റെ പ്രതീക്ഷ എന്താണ്? എന്റെ പ്രതീക്ഷ ഇതാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്റെ പ്രതീക്ഷ ഞാൻ പറഞ്ഞതുകൊണ്ട് അവരത് മാനിച്ചേ പറ്റൂ. നോ, കാരണം ഇത് നിങ്ങൾ അവരുടെ മേലെ നിങ്ങൾ അധികാരം ചെലുത്തുക. ആരും ആഗ്രഹിക്കാത്ത ഒന്നാണത്, ഭരിക്കപ്പെടാൻ ആർക്കും ഇഷ്ടമല്ല. റെസ്പെക്ട്, വിത്ത് റെസ്പെക്ട്, ആദരവോട് കൂടി പറയൂ അവരുടെ അടുത്ത്.
അപ്പൊ ഈ ഒരു കാര്യം, ഞാൻ എന്റെ എനിക്കിതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാലും
അവരത് അങ്ങനെയല്ല എന്റെ ആഗ്രഹം മറ്റൊന്നെന്ന് തിരിച്ചു പറയുന്നു വിചാരിക്കുക.
അപ്പൊ അതിനുള്ള സ്പേസ് ഞാൻ എപ്പോഴും
കീപ്പ് ചെയ്തേ പറ്റൂ. കാരണം ഞാനൊരു വ്യക്തിത്വമാണെങ്കിൽ എന്റെ കുട്ടി ഒരു വ്യക്തിത്വമാണ്, എന്റെ വൈഫ് ഒരു വ്യക്തിത്വമാണ്, എന്റെ അച്ഛനൊരു വേറൊരു വ്യക്തിത്വമാണ്. അപ്പൊ ഓരോ മനുഷ്യനെയും അവനായി കണ്ടുകൊണ്ട് തന്നെ വേണമല്ലോ നമുക്ക്
പെരുമാറാൻ. എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിത്വമാണ്, മാത്രമല്ല
എല്ലാവർക്കും മനസ്സുണ്ട്.
എല്ലാവരും കരുതുന്നത് എന്റെ ഭാഗവും ശരിയാണല്ലേ.
എല്ലാവർക്കും മനസ്സുണ്ട്, എല്ലാവർക്കും അവനവന്റെ ആശയങ്ങളുണ്ട്, എല്ലാവർക്കും അവനവന്റെ സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ സ്വപ്നം ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ അതുപോലെ നമുക്ക് ചെയ്തൂടെ, അത് തുറന്നു പറയലല്ല, അത് അടിച്ചേൽപ്പിക്കലാണ്.
എവരിബഡി ഹാസ് എ പെർസ്പെക്ടീവ് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. ആ മനോഭാവത്തെ നമ്മൾ,
അത് നമ്മൾ ഓപ്പൺ ആക്കണം, അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവും വേണം. അപ്പൊ മാത്രമേ ഒരു ബന്ധം അത് ബന്ധമാവുന്നുള്ളൂ. അല്ലെങ്കിൽ പറയും ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു നിങ്ങൾ അനുസരിച്ചോളണം, അതൊരിക്കലും ഇഷ്ടമാവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, എനിക്കൊരു ബന്ധത്തിന് അവിടെ വിള്ളൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ ക്ലാരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടൊരു ബന്ധം നമുക്ക് നിലനിർത്താൻ അഥവാ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നന്നാക്കണമെങ്കിൽ ആദ്യത്തെ ആവശ്യമാണ് നമ്മളവിടെ വ്യക്തത, ഒരു ഗ്രേ ഏരിയ ഇല്ലാതെ. ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെന്ത് പ്രതീക്ഷിക്കുന്നു, ആ എക്സ്പെക്ടേഷൻ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കിത്രയാവൂ എന്നുള്ള ഓപ്പണായിട്ട് പറയാം. അഥവാ ഐ വിൽ ട്രൈ, അതും ആവാലോ. കാരണം നല്ല സ്നേഹം നമുക്ക് അന്യോന്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം ഇതാണെന്ന് പറയുമ്പോൾ എനിക്കത് ഇപ്പോഴായിക്കൊള്ളണമെന്നില്ല, ബട്ട് ഐ വിൽ ട്രൈ. അതെന്തായാലും നമ്മൾ ചെയ്യും. കാരണം സ്നേഹം എവിടെയുണ്ടോ അവിടെ ത്യാഗത്തിനും അത്രയ്ക്ക് തന്നെ പ്രാധാന്യമുണ്ട്.
ഇത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ്
ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലും ആവാം, പക്ഷെ മക്കൾ തമ്മിൽ. ഞാൻ പലപ്പോഴും കാണലുണ്ട് കുട്ടികൾ അച്ഛൻ പറയുന്നു കുട്ടി എനിക്ക് എഞ്ചിനീയറായി കാണണമെന്ന് പറയുന്നു, അച്ഛൻ എന്റെ സ്വപ്നമാണത് മോനെ എന്ന് പറയുന്നു, പക്ഷെ കുട്ടിക്ക് ആഗ്രഹം ഒരു ഡാൻസർ ആവാനായിരിക്കാം.
പക്ഷെ അവിടെ പലപ്പോഴും ഈ അച്ഛനമ്മമാർ കുട്ടി ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ സാധ്യമാവുന്നുണ്ടോ?
തീർച്ചയായിട്ടും സാധ്യമാവും. കാരണം അങ്ങനെ കുട്ടി അതെല്ലാം ആഗ്രഹിക്കുന്നു പറയുമ്പോൾ അച്ഛന് പറയാം അവന്റെ ആഗ്രഹം അച്ഛന്റെ ആഗ്രഹതാണ്. അപ്പൊ മകൻ അത് ആവുന്നില്ല വിചാരിക്കുക, അവന്റെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് അവനൊരു നല്ല ആർട്ടിസ്റ്റ് ആവാനാണ് അവന്റെ കല എങ്കിൽ അപ്പൊ അവനെ ഉൾക്കൊള്ളാൻ അച്ഛനും തയ്യാറാവണം. അതുകൊണ്ട് മക്കൾ, ഇതൊരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലും ഇത് നിർബന്ധമാണ്. കാരണം
എനിക്ക് തോന്നുന്നു അവിടെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പിന്നെയും പറയാം വി ഹാവ് ഓപ്ഷൻസ്, പക്ഷേ ഒരു അച്ഛനമ്മ കുട്ടി എന്നുള്ള ബന്ധത്തില് മറ്റ് ഓപ്ഷൻ സാധാരണയായി നമ്മൾ കാണാത്ത
ആ ഒരു ഓപ്ഷനിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. അതായത് ഞാൻ മാരേജ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളോട് ഞാൻ ആദ്യം സംസാരിച്ചു, അവർ പറയാൻ എന്റെ ഇഷ്ടമല്ല എന്നാൽ നമുക്ക് വേണ്ട, നമുക്ക് വേറൊന്ന് റിലേഷൻ ആക്കുന്നു സംസാരിച്ചു എന്ന് വിചാരിച്ചു. കുട്ടിയുടെ എന്തിനു ചേഞ്ച് ചെയ്യണം? കാരണം ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ വാല്യൂ എവിടെയാ വരുന്നത് അറിയും? എന്റെ കുട്ടി ഇത് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അവിടെ പറഞ്ഞ എന്റെ ആഗ്രഹം ഞാൻ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ബന്ധം ഒരിക്കലും ഉണ്ടാക്കരുത്. ഉണ്ടാക്കരുത് ഉള്ള ബന്ധത്തെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. പിടിച്ചു കെട്ടിട്ടുവെങ്കിൽ അത് വലിഞ്ഞു മുറുകി പൊട്ടും. അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിയല്ല. ബന്ധങ്ങൾക്കൊരിക്കലും ബന്ധനമാവുന്നത് അവിടെയാണ്. കാരണം അത് എന്റെ ആശ നടപ്പാക്കാൻ വേണ്ടി ഞാൻ എന്റെ മകനെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. മകനൊരു ഇൻസ്ട്രുമെന്റ് അല്ല, അല്ലെങ്കിൽ മകളൊരു ഇൻസ്ട്രുമെന്റ് അല്ല. ദേ ആർ ദ ഇൻഡിവിജ്വൽ.
എനിക്ക് തോന്നുന്നു ഇവിടെ മാതാപിതാക്കൾ കുറച്ചുകൂടി
ഒരു പക്വമായ അച്ഛനും അമ്മയും. പിന്നെ ഒരു കാര്യം ഞാൻ അപ്പോഴും കാണാറുണ്ട്, ഈ കുട്ടി ഇങ്ങനൊരു ആശയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടി നിന്നാ ശരി നിന്റെ ഇഷ്ടത്തിൽ നീ പോയിക്കോന്ന് പറയും. എന്നിട്ട് അവരവിടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും അവൻ പോകുന്ന വഴിയിൽ തെറ്റുപറ്റും, പറ്റട്ടെ. എന്നിട്ട് രണ്ടും മൂന്നും വട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, കണ്ടാ അന്നേ ഞാൻ പറഞ്ഞതായിരുന്നു നിന്നോടത്, ഇത് നീ വേണ്ടല്ലോ, ഇനി ഇങ്ങോട്ട് വാ എന്ന് വെച്ചാൽ അവൻ അവിടെ തകർന്നു പോകും. കാരണം അവർ ആ ഒരു കുട്ടിക്ക് ലൈഫിൽ ഉണ്ടാവുന്ന യാത്രകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ഒരു വീഴ്ചകൾ സംഭവിച്ചാൽ അവിടെ അവനെ തകർക്കാൻ നോക്കലല്ല പേരൻസിന്റെ ഡ്യൂട്ടി. അവസരം കാത്തിരിക്കുന്നവർ ശത്രുക്കളാണ്, മിത്രങ്ങളല്ല. അതുകൊണ്ട് അവസരം കാത്തുപിടിച്ച് എന്റെ ബന്ധനത്തിലിടല്ല വേണ്ടേ, ബട്ട് ഹെൽപ് ദം.
കാരണം ഞാൻ പറഞ്ഞതായിരുന്നു ശരി
എന്ന് സ്ഥാപിക്കാൻ ഞാൻ അവസരം എടുക്കുകയാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിലൂടെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അച്ഛനമ്മയ്ക്ക് ഒരു സ്ഥാനം.
പക്ഷേ സിസ്റ്റർ, അവിടെയും എനിക്ക് തോന്നുന്നു ആ അവസരം വരുമ്പോൾ അത് പറഞ്ഞു, പക്ഷെ ആ പ്രകടമാക്കുന്നതിന് മുമ്പ് തന്നെ ആ മനോഭാവം ആ കുട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു,
എനർജി പോയിക്കൊണ്ടിരിക്കും. കാരണം നീ പോകുന്നത് ശരിയാവില്ല മോനെ, ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ
കാത്തിരിക്കുകയാണ്. ചിലപ്പോ ബ്ലോക്ക്
അതൊരു ഘടകമാവാം, അത് തന്നെയായിരിക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത്രയത്തില് എന്റെ കുട്ടിക്ക് ഒരു ബ്ലോക്ക് ആവണം അച്ഛനമ്മയും വിചാരിക്കില്ല. പക്ഷേ ഒരേ ഒരു ഭാഗം അതുമാണ്,
എവിടെ നിന്ന് അപ്രീസിയേഷൻ ലഭിക്കേണ്ടതുണ്ടോ അവിടെ നിന്ന് ഈ നെഗറ്റീവ്
അപ്രീസിയേഷൻ പറയുമായിരിക്കാം, വാക്കുകൊണ്ട് ഹാർട്ട് കൊണ്ട് വരില്ല. അതുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക മീൻസ് അവനൊരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഇഷ്ടം അവനൊരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന്റെ തലത്തിൽ ഏതൊക്കെ ലെവലിലേക്ക് അവന് വളരാനുണ്ട് എന്ന് ഞാൻ അവനെ സ്വീകരിച്ചു. ഒരു ആർട്ടിസ്റ്റ് ആവാൻ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നുവെങ്കിൽ പിന്നെ ഞാൻ തരേണ്ടത് ആ വഴിക്കാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ സെക്യൂർഡായ രീതിയിൽ അവൻ എവിടെയൊക്കെ പോകണം, അതിനുവേണ്ടി എന്തൊക്കെ പഠിച്ചിരിക്കണം, അക്കാര്യങ്ങളെ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തയ്യാറാവേണ്ടതാണ് ഒരച്ഛനും അമ്മയും. അവിടെയാണ് ഗൈഡാവേണ്ടത്. രണ്ട്, അച്ഛനും അമ്മയും ഒരിക്കലും ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറോ ആവരുത്. അവരാവേണ്ടത് ആ കുട്ടിക്ക് നല്ലൊരു ഗൈഡാണ് ആവേണ്ടത്, നല്ലൊരു മോഡലാണ് ആവേണ്ടത്. അപ്പൊ അവരെ അവൻ എന്തെങ്കിലും വീഴ്ച വരുത്താതെ അവൻ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ കുട്ടി അവളെ എവിടെ ലെവലിലേക്ക് എത്തിക്കണോ അവിടേക്ക് എത്തിക്കാൻ, ആ ഒരു ഡ്യൂട്ടിയാണ് ഒരു പാരന്റ്സിന്റെ ഡ്യൂട്ടി. അത് അവർ ഓപ്പൺ ആയില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം അവനെന്നും അച്ഛനും അമ്മയും എന്നും അവരെ ആഗ്രഹം അടിച്ചേൽപ്പിക്കാൻ നോക്കും. കുട്ടി പറഞ്ഞാൽ ഇനി പ്രശ്നമാവുമെന്ന് വിചാരിക്കും, ആ വഴിക്ക് നീങ്ങും, അവൻ എൻട്രൻസ് എഴുതിയിരിക്കാം, എങ്ങനെയും കയറിയിരിക്കാം, ഒരു പ്രൊഫഷണലായി പുറത്തിറങ്ങും. ഒരിക്കലും ശോഭിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല, കാരണം അവന്റെ മനസ്സൊരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് കുട്ടിയുടെ തകർച്ചയ്ക്ക് പറഞ്ഞ് ഞാൻ ഇത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് എല്ലാം കഴിച്ച് ഒരു എഞ്ചിനീയറായിട്ട് ഇറക്കിയിട്ട് എന്താ ഫലം? എന്തുകൊണ്ട് ഫലമില്ല? അതെന്റെ കർമ്മം കൊണ്ട് ഫലമില്ലാതെ ആവുന്നതാണ്. അങ്ങനെ ആരെ മേലെയും ഫോഴ്സ് ചെയ്യരുത്. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു നല്ല ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഒന്നാമത്തെ ആവശ്യം അവിടെ ക്ലാരിഫിക്കേഷൻ.
അവിടെ തന്നെ വീണ്ടും ഒരു കാര്യം, കുട്ടികളും ധാരാളം ഇത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു അച്ഛനമ്മമാർ വളരെയധികം ഫോഴ്സ് ചെയ്യുന്ന ഈ വഴിക്ക് പോയാൽ മതി, തിരിച്ച് ഒന്നും അവരോട് പറയാൻ സാധിക്കുന്നില്ല. കുട്ടികൾ അവിടെ, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
അവരും അച്ഛനമ്മമാരുടെ അടുത്ത് അവരുടെ ആശയത്തിന് അവരുടെ ഇഷ്ടത്തിന് തുറന്നു പറഞ്ഞേ പറ്റൂ. പക്ഷെ ഒരു കാര്യം കുട്ടികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന സ്വപ്നത്തിൽ അവിടെ എന്തൊക്കെ അവൻ തെരഞ്ഞെടുത്ത ഫീൽഡിൽ വീഴ്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കുട്ടിയേക്കാൾ പലപ്പോഴും അറിയുക പാരന്റ്സിനായിരിക്കും. അപ്പൊ എന്റെ സ്വപ്നത്തിന്റെ വഴി ഇതാണെന്ന് ഞാൻ പറഞ്ഞു മുന്നേറുമ്പോൾ ഇങ്ങനെയൊക്കെ അതിന് അപാകതകളുണ്ട് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥമായിട്ടുള്ള അപാകതയാണ് എന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കിക്കാൻ പറ്റിയിട്ടും എന്റെ ഇഷ്ടത്തിന് വേണ്ടി വാശി പിടിക്കാനും പാടില്ല. കാരണം അവന്റെ ഉള്ളിലുള്ള കാലിബറിനെ വേറെ വഴിയിൽ നയിക്കാൻ വേണ്ടി അവർക്ക് ഗൈഡാവാൻ സാധിക്കുമെങ്കിൽ ആ പാരന്റ്സിന്റെ ഗൈഡിനായിട്ടുള്ള കൂടെ പോകേണ്ടത് കുട്ടികളിലെ അത്യാവശ്യമാണ്. അല്ലാതെ കുട്ടിയും എന്റെ ഇഷ്ടതായതുകൊണ്ട് അച്ഛന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ല, എന്റെ ഇഷ്ടമാണിത് ചെയ്തേ പറ്റൂ. അങ്ങനെയല്ല,
സപ്പോസ് കുട്ടിക്ക് ഉറപ്പാണ് എന്റെ വഴി ഇതല്ല, അച്ഛനമ്മമാർ എന്നെ എഞ്ചിനീയർ ആക്കാനോ അല്ലെങ്കിൽ ഡോക്ടർ ആക്കാനോ ശ്രമിക്കുന്നു, പക്ഷെ എന്റെ വഴി വേറെയാണെന്ന് ഉറപ്പുള്ള ഒരു കുട്ടി എന്ത് ചെയ്യണം?
അവൻ എന്തായാലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ ആവശ്യമാണല്ലോ. ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടും ഈ പറഞ്ഞതായിട്ടുള്ള ഏതൊരു സുകുമാര കലേനയും ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ മറ്റേ ആയിക്കോട്ടെ, അത് എന്തായാലും ഒരു ആ കുട്ടിയുടെ ഡ്യൂട്ടിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഗ്രാജുവേഷന് പോകണില്ല. അവൻ പഠിക്കണം, പഠിക്കേണ്ടെന്നല്ല, പക്ഷെ ഒപ്പത്തിനൊപ്പം അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് കുട്ടിക്ക് ബോധ്യമുള്ളതാണെങ്കിൽ അച്ഛന്റെ സപ്പോർട്ട് സീക്കിയാം. ഓക്കെ, അച്ഛൻ എന്നെ എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പഠിക്കാം, പക്ഷേ ഒപ്പം എനിക്ക് ഈ ഒരു കലയ്ക്ക് ഈ ഒരു ഡെവലപ്പിന് വേണ്ടി സപ്പോർട്ട് തരൂ. ദെൻ അവൻ അവന്റെ ഡെവലപ്പ് ചെയ്യാൻ, ഒപ്പം പ്രൊഫഷണൽ കം ആർട്ടിസ്റ്റ് ആയിക്കൊണ്ട് അവന് പുറത്തിറങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹത്തിന് എനിക്ക് മാറാൻ കഴിയില്ല എങ്കിൽ സ്വയം അവനവനെ മറക്കരുത്. ഒപ്പം നമ്മുടെ ഉള്ള കലയെ ഒപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ രണ്ടിനും സമയം, കാരണം ഒരു മനുഷ്യനെ വിചാരിച്ചു കഴിഞ്ഞാൽ 10 മേഖല ഒന്നിച്ച് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. കാരണം നമ്മുടെ ഇന്റേണൽ പൊട്ടൻഷ്യൽ അതിനൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് എന്റെ ഇൻബോൺ ആയിട്ട് ആ ഒരു ക്യാരക്ടർ എനിക്കുണ്ടെങ്കിൽ, ആ ഒരു ക്വാളിറ്റി എനിക്കുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എനിക്കത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതിൽ സംശയമൊന്നുമില്ല. അതിന് ഞാൻ വിട്ടുപോകരുതെന്ന് മാത്രം, അതിന്റെ ടച്ചിങ് കൂടെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒപ്പം ആ പഠനത്തിലും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സർട്ടൻ പീരിയഡിലെത്തുമ്പോൾ അവന് തന്നെ ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, കാരണം അവരുടെ ഇഷ്ടം പാലിക്കുന്നുണ്ടല്ലോ.
അച്ഛനമ്മമാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ
വേണം, കാരണം അവരുടെ ആശീർവാദമല്ലാതെ, അച്ഛനും അമ്മയുടെ ആശീർവാദമല്ലാതെ ഒരിക്കലും നമ്മളൊരു നല്ല നിലയിലെത്താൻ പോകുന്നില്ല. ഒരിക്കലും മനസ്സിലാക്കിയിട്ടെങ്കിൽ ആശീർവാദം നമുക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ചവിട്ടി മതിച്ച് എന്റെ ഇഷ്ടത്തിന് പോകുന്നുവെങ്കിൽ ഒരു നേടുമായിരിക്കും ലക്ഷ്യത്തിൽ. പക്ഷേ ഹാപ്പിനെസ് അവന്റെ ലൈഫിനെ ഫോളോ ചെയ്യുന്നു എനിക്ക് തോന്നാറില്ല. പിന്നെ അങ്ങനെ തോന്നണമെങ്കിൽ അത്ര ക്രൂവലായി പെരുമാറുന്ന അച്ഛനും അമ്മയും ആയിരിക്കണം, അതിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ അച്ഛനും അമ്മയും ഉണ്ടാവില്ല, ഇല്ല, 1% ഉണ്ടാവുമായിരിക്കും. ബാക്കിയുള്ള 99% അച്ഛനമ്മമാരും കുട്ടിയെ നന്മയെ കൂടെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ആശീർവാദം, പാരന്റ്സിന്റെ ആശീർവാദം ഇല്ലാതെ മക്കൾ എവിടെ എത്തില്ല. ആശീർവാദം വാങ്ങിക്കൊണ്ട് തന്നെ, പക്ഷെ നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്താതെ ഡെവലപ്പ് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു വഴി നമ്മൾ.
പക്ഷെ ഇവിടെ ആശീർവാദം എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ആശീർവാദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിത്രം ഈ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതും മനസ്സിലെ ചിന്തകൾ തന്നെ പലപ്പോഴും.
ഞാനത് പറയുമ്പോൾ ഓർക്കാറുണ്ട്, ഒരിക്കലും സ്വാമിജിയുടെ അടുത്ത് ഒരു ശിഷ്യൻ ചോദിച്ചു, സ്വാമിജി എല്ലാവരും തലയിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, അപ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ ശരിക്കും അവർക്ക് അനുഗ്രഹം കിട്ടുമെന്ന്. അപ്പൊ സ്വാമിജി തമാശയായിട്ട് പറഞ്ഞ മറുപടിയാണ്, അഥവാ അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കൈ ഞാൻ എന്റെ തലയിൽ നിൽക്കേയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൈവയ്ക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയ മോശമൊന്നുമല്ല പറയുന്നത് കേട്ടോ. ഞാൻ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ നമ്മുടെ എനർജി പാസ് ചെയ്യുന്ന സെന്ററുകളിലെ മേജർ പോർഷനായിട്ട് ഒന്നാണ് ഈ ഉള്ളം കൈ. അപ്പൊ എന്റെ കൈ തലയിൽ വെക്കുന്ന വെച്ചാൽ അർത്ഥം ഓട്ടോമാറ്റിക്കലി ഞാൻ എന്റെ എനർജി അവർക്ക് കൊടുക്കുകയാണ് ഫ്രം ഹാർട്ട് ആണെങ്കിൽ. അല്ലാതെ ഹൃദയത്തിന് വരാതെ കൈ കാണിച്ചത് കൊണ്ട് ഒരാൾക്കും വരാൻ പോകുന്നില്ല. അവിടെ കൈവയ്ക്കുന്ന അനുഗ്രഹമല്ല യഥാർത്ഥ ആശീർവാദം. എപ്പോഴാണ് വരിക? ഒരു മനുഷ്യൻ അവന്റെ കർമ്മം അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്റെ കർമ്മം സംഭവിച്ചാൽ അവരുടെ ഉള്ളു തണുത്ത്, ഓ എന്റെ മോനെ എന്ന് അച്ഛനും അമ്മയും ചിന്തിച്ചു പോയാൽ അത് നിങ്ങൾക്ക് ആശീർവാദമായി. അച്ഛനും അമ്മയും ഒരിക്കലും കുട്ടിയെ ശപിക്കാറില്ല, നീ അങ്ങനെയായി പോ, നീ ഇങ്ങനെയായി പോന്ന് പറയാറില്ല. പക്ഷേ ഉള്ളിൽ അച്ഛനും അമ്മയും ഓ എന്തിനാ എന്റെ കുട്ടി എന്നിങ്ങനെ അവർ കരഞ്ഞു ചിന്തിച്ചു പോയാ അത് നിങ്ങൾക്ക് ശാപമാണ്. അപ്പൊ അതുകൊണ്ട് ശപിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ കർമ്മം കൊണ്ടാണ് ആശീർവാദം വാങ്ങേണ്ടത്. അല്ലാതെ എല്ലാ തെറ്റും ചെയ്തിട്ട് അച്ഛനും അമ്മേനെ അനുഗ്രഹിക്കൂ എന്ന് ഒരു വാക്കുകൊണ്ട് പറയും എന്റെ മോനെ നീ നന്നാവട്ടെ, പ്രാർത്ഥിക്കുമായിരിക്കും ആ സമയത്ത് എന്റെ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന്. പക്ഷെ അതുവരെ അവർ വേദനിപ്പിച്ചു വെച്ച ഒരു ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അത് അവന്റെ ശാപമായിട്ട് പിന്തുടർന്നു പോകും.
അപ്പൊ ഇത് ഇത് ശരിക്കും ചോദിച്ച് വാങ്ങേണ്ട ആവശ്യം തന്നെ ഇല്ല, നമ്മുടെ
കർമ്മത്തിലൂടെ വന്നു ഭവിക്കേണ്ട ഒന്നാണ് അത്.
മാത്രമല്ല അത് എല്ലാ സമയത്തും സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഓരോ കർമ്മം പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള
ഒന്നുകിൽ ആശീർവാദം അല്ലെങ്കിൽ
ശാപം ഇത്
സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് ആ കാര്യം നമ്മൾ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിഫിക്കേഷൻ, ക്ലാരിഫിക്കേഷൻ മീൻസ് എന്റെ ഗവേണിംഗ് അല്ല, അതുകൂടി നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ടു മെനി ഡിസയേഴ്സ് എന്നുവെച്ചാൽ ഒരുപാട് ആശ, ഒരു കുട്ടി ജനിക്കുമ്പോഴേ തന്നെ എനിക്ക് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ആ ലെവലിലെത്തണം, അല്ലെങ്കിൽ എനിക്കൊരു ഫ്രണ്ട് വരുമ്പോൾ തന്നെ ഓ അങ്ങനെ ഒരു ഫ്രണ്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം മറ്റൊരാളായിട്ടുള്ളൊരു വരുമ്പോൾ നോക്ക് ഇങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് ഞാൻ ഇവിടെ എത്തുമായിരിക്കാം. ടു മെനി ഡിസയേഴ്സ് അതൊരിക്കലും നന്നല്ല. കാരണം ഞാൻ എന്നെ വളരാൻ കണ്ടെത്തേണ്ടത് എന്റെ ബന്ധങ്ങളെ ആധാരമാക്കി കയറണം എന്ന് വിചാരിക്കല്ല. ഒരു ബന്ധം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതായിട്ടുള്ള വാല്യൂസിന്റെ ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ ഷെയറിംഗ് കൊണ്ട് കിട്ടുന്ന എനർജി ഒരു പക്ഷേ നിങ്ങളെ ആകാശത്തോളം ഉയർത്തിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉയർത്തുന്നതായേക്കാം, എന്തോ ആയിക്കോട്ടെ, ഇത് കൊടുക്കാനും എടുക്കാനും തയ്യാറായിക്കൊണ്ടുള്ള ഒരു അവസ്ഥയിൽ വേണം. അതുകൊണ്ട് ഒരുപാട് ആശ വെച്ചാൽ തീർച്ചയായിട്ടും അത് നിരാശയുണ്ടാവും. നിരാശ വന്നാൽ അവിടെ നിങ്ങൾ മുഖം തിരിച്ചു കളയും. മുഖം തിരിച്ചു പോയാൽ നല്ലൊരു ബന്ധം പലപ്പോഴും അവർക്ക് മനസ്സിലാവുകൂടിയില്ല എന്തിനാ നിങ്ങൾ മുഖം തിരിച്ചു എന്ന് പോലും, കാരണം നിങ്ങളുടെ ആശ ഉള്ളി കിടക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആശ അതൊന്ന് ഒഴിവാക്കിയിരിക്കണം. പിന്നെ മാത്രമല്ല ഒരുപാട് ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, ഇത് നമുക്ക് ഒരുപാട് ഇഷ്ടം എനിക്കുണ്ടെങ്കിൽ ഉറപ്പാണ് അതിൽ അത്രയും അനിഷ്ടവും എനിക്കുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടവും അനിഷ്ടവും വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ബന്ധത്തിന്റെ ഉള്ളിൽ അവർക്ക് ഒരു കല്ലുകടി എപ്പോഴും ഉണ്ടാവും. അവർ പറയും എനിക്കറിഞ്ഞുകൂടാ ആരുമായിട്ട് ബന്ധം ഒരുപാടായിട്ട് ആരുമായിട്ട് ഞാൻ അടുക്കാൻ വരും, എവിടെന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പൊ ഉറപ്പിക്കുക, എല്ലായിടത്തും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ ഒന്ന് എന്റെ ഉള്ളിൽ ഒരു കല്ല് ശക്തമായിട്ടുണ്ട്.
പക്ഷേ സിസ്റ്റർ, ഇപ്പോ നമ്മൾ ഈ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ലൈക്സ് ഡിസ്ലൈക്സ് പറഞ്ഞു, എല്ലാം ലൈക്സ് ആക്കാൻ നമുക്ക് സാധിക്കും പ്രാക്ടിക്കലി? ചില വ്യക്തികൾ നമുക്കിഷ്ടപ്പെടാത്തവർ, അവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനർജിയുടെ ഒരു ഒരു കൈമാറ്റം കൊണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വസ്തുക്കൾ, ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ, ഇഷ്ടപ്പെടുന്നവ, ഇത് രണ്ടും ഒഴിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും?
ഉണ്ടായിരിക്കാം രണ്ടും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്കിഷ്ടമില്ലാത്തൊരു വ്യക്തി എന്റെ അടുത്ത് വന്നു പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ തമ്മിൽ കുറച്ച് അനിഷ്ടമായിട്ടൊരു വ്യക്തി, നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിലൊക്കെ ആയിരിക്കും, പക്ഷെ അവർ വരുന്ന കാണുമ്പോഴേക്കും ഇവിടെ എന്റെ മുഖം മാറും. മീൻസ് ഞാൻ ആദ്യേ തന്നെ അവരുടെ നെഗറ്റീവ് എനർജി കൊണ്ട് പ്രഭാവിതയായിപ്പോയി. അപ്പൊ എനിക്കൊരിക്കലും എന്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് പിന്നെ കൊടുക്കാൻ സാധ്യമല്ല. അവരുടെ ഞാൻ അനിഷ്ടമുള്ളതായിട്ടുള്ള ഒരു കാര്യം എന്നെ വന്ന് കവർ ചെയ്തിരിക്കുന്നു. അതോടുകൂടി അവസ്ഥ എവിടെയാ മോശമാവുന്നത്? എന്റെ അല്ലേ അവസ്ഥ മോശമാവുന്നത്. അതേസമയം അവരെനിക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തിയാണെന്നറിയാം, അവരുടെ ക്യാരക്ടർ കുറച്ച് മോശമാണെന്നറിയാം, അവരെന്നോട് മോശമായി പെരുമാറുന്ന എനിക്കറിയാം. പക്ഷേ അവരെ കാണുമ്പോൾ ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ, ഞാൻ എന്റെ പോസിറ്റീവിന്റെ ഉള്ളിൽ, എന്റെ സ്നേഹത്തിന്റെ ഉള്ളിൽ, അഥവാ എന്റെ ശുഭമായിരിക്കുന്ന ഭാവനയുടെ ഉള്ളിൽ ഞാൻ അവരെ തീർച്ചയായിട്ടും എന്നെ ഉപദ്രവിക്കാതെങ്കിലും ആക്കിയിരിക്കും. എന്നാലും നോക്കി, ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളിൽ ഇല്ലാത്തൊരു വ്യക്തി ലോകത്തുണ്ടോ? അവിടെ ആ ഒരു ഗുണമുള്ളവരാണല്ലോ ഇവർ. അങ്ങനെ ഒരു തോട്ട് എന്റെ മൈൻഡിൽ ഞാൻ കൊണ്ടുവന്നാൽ അവർക്ക് എന്നിൽ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പോസിറ്റിവിറ്റിയുടെ പ്രഭാവം അവരിലെത്താൻ തുടങ്ങും. അപ്പൊ എനിക്ക് അവരെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ എന്നിരുന്നാൽ പോലും എന്റെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷന്റെ ഉള്ളിൽ അവർക്ക് അവർ നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ നമ്മുടെ ആ ഒരു ഡിസ്ലൈക്ക് എന്നൊരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഒരു പക്ഷെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അവരെ, എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും. അത് നിർബന്ധമാണ്. അതിന് നമ്മൾ ഒരുപാട് അനിഷ്ടം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതില്ലാതിരിക്കാൻ എത്ര മോശമായിട്ടുള്ളൊരു സംഗതി നമ്മൾ സംഭവിക്കുമ്പോഴും ഒരു വ്യക്തി എത്ര തന്നെ മോശമായിട്ട് നമ്മളോട് പെരുമാറുമ്പോഴും അവർക്കും ഒരു നല്ല ഭാഗം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനു കൂടി ഓർക്കണം, ഓക്കെ ഇതൊക്കെയാണെങ്കിലും അവരൊരു നല്ല അച്ഛനാണല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു നല്ല അമ്മയാണല്ലോ, നല്ല മകളാണല്ലോ, ആ ഒരു പോർഷനിലെങ്കിലും അവർ നല്ലവരാണല്ലോ, അവിടെ അവർ കെയർ കൊടുക്കുന്നുണ്ടല്ലോ, സ്നേഹം കൊടുക്കുന്നുണ്ടല്ലോ, എന്റെ അടുത്തില്ലായിരിക്കാം, സ്റ്റിൽ they are a loving soul. ചിന്തിച്ചു നോക്കി നോക്കിയേ, ആ ഒരു അവസ്ഥയിൽ ഞാൻ എല്ലാവരെയും കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് എത്ര അനിഷ്ടമുള്ള ആൾ എന്റെ അടുത്ത് വരുമ്പോഴും എന്റെ ഉള്ളിൽ നിന്ന് പോകുന്ന തോട്ട് പോസിറ്റീവ് ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു വെളിച്ചത്തിന് ഇരുട്ടിന് ഇല്ലാതെയാക്കാനാവുമല്ലോ. അതുപോലെ എന്റെ ഉള്ളിൽ നിന്ന് പോകുന്ന പോസിറ്റീവ് തോട്ട് അവരുടെ നെഗറ്റീവ് തോട്ടിന്റെ പ്രഭാവം കുറയ്ക്കും. ഉണ്ടാവുമായിരിക്കും അവരുടെ ഉള്ളിൽ, പക്ഷെ അതിന്റെ പ്രഭാവം കുറയ്ക്കും. സോ നമുക്ക്
സിസ്റ്റർ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ വളരെയധികം കണക്ട് ആവുന്നു തോന്നുന്നു. കാരണം ഇത് പാസ്റ്റിൽ നിന്ന് വരുന്നതായിരിക്കാം, ചിലപ്പോൾ എന്റെ മുൻ കർമ്മങ്ങൾ തന്നെ ആയിരിക്കാം,
എന്നൊരു പരീക്ഷയായിട്ട് അത് വന്നിരിക്കും.
അപ്പോ ഇത് കൊടുത്തതും ആദ്യം ഞാൻ തന്നെയാവോ? അപ്പൊ പിന്നെ നമുക്ക് അവിടെ വേറെ ഓപ്ഷൻസ് ഇല്ലാതെ ആവുകയാണ്.
പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, എനിക്ക് പോസിറ്റീവായിട്ട് അപ്രോച്ചിലൂടെ നന്നാക്കി എനിക്കൊരു ഡെപ്പോസിറ്റിലേക്ക് മാറ്റാം. ഇതെന്റെ ഒരു വിഡ്രോവൽ വന്നിരിക്കുകയാണ്, അതെനിക്ക് പോസിറ്റീവായിട്ട് ഡെപ്പോസിറ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ അതിന്റെ പ്രഭാവത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
പക്ഷെ സിസ്റ്റർ, വ്യക്തികളുടെ കാര്യത്തിൽ ഇത് ശരി, പക്ഷെ സാഹചര്യങ്ങളിലും ഈ അനിഷ്ടം, നമ്മൾ എനിക്ക് ഇങ്ങനെ ഈ ജീവിത സാഹചര്യം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ദാരിദ്ര്യമാവാൻ ചിലപ്പോൾ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം, ആ ഒരു അനിഷ്ടം അവിടെ നമ്മൾ അതിനെ എങ്ങനെ ലൈക്കാക്കി എങ്ങനെ അതിനെ മാറ്റും?
കാരണം എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് ദാരിദ്ര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് മറ്റൊരു ഭാഷയിൽ നമുക്ക് പറഞ്ഞാൽ, ഇന്ന് എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. പക്ഷേ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്റെ മൈൻഡിൽ നിന്ന് വരുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് 16 വെറൈറ്റി കൂട്ടി ആഹാരം കഴിക്കാൻ പറ്റില്ലായിരിക്കാം, എന്നാൽ ഒരു കഞ്ഞിവെള്ളം കിട്ടുമെങ്കിലും, യെസ്, ആ ഒരു കഞ്ഞിവെള്ളം സന്തോഷത്തോടു കൂടെ നിങ്ങൾ കുടിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽത്തായിട്ട് മാറും. നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു സന്തോഷത്തിന്റെ വൈബ്രേഷൻ, ആ ഒരു പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മുഖത്തെ പ്ലസൻസ്, ആ ഒരു പ്ലസന്റ് ആയിരിക്കുന്ന ഫേസ് പ്രസരിപ്പാർന്ന് മുഖാക്കി മാറ്റും. അത് നാളെ നിങ്ങൾ ഒരാളെ സമീപിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കച്ചവടത്തിനോ ജോലിക്കോ എന്ത് കാര്യത്തിനോ ആയിക്കോട്ടെ, നിങ്ങളെത്തുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ അവരെ 100% സപ്പോർട്ട് ചെയ്തിരിക്കും. അത് നിങ്ങളുടെ ആ ഒരു ക്രൈസിസിനെ അതിജീവിക്കാൻ കാരണമാവും. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിൽ നിന്നാണ് അസംതൃപ്തി ഉണ്ടാവേണ്ടത്. എന്റെ മനസ്സ് അസംതൃപ്താണെങ്കിൽ എനിക്കിന്ന് 1 crore rupees സമ്പാദിച്ചാലും എനിക്കൊരിക്കലും സംതൃപ്തി എന്നൊരു സാധനം ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. പതുക്കെ പതുക്കെ നിങ്ങളുടെ സ്റ്റേജ് താഴോട്ട് വരും. പക്ഷെ എനിക്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എന്റെ മനസ്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, സംതൃപ്തി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, ആ പോസിറ്റീവ് എനർജി ഹൈറ്റ്സിലേക്കും കൊണ്ടുപോകും.
സിസ്റ്റർ, എനിക്ക് തോന്നുന്നു നമ്മൾ നെഗറ്റീവായ സാഹചര്യത്തിൽ, ഇപ്പൊ ഇഷ്ടമല്ലാത്തൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ വേറെ ഏത് സാഹചര്യത്തിലായാലും, ഒരു പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് ആ സാഹചര്യത്തെ മാറ്റാൻ ശക്തി. അതുപോലെ തന്നെ ആ നെഗറ്റീവ് സാഹചര്യം വന്നതും ഞാൻ മുമ്പ് എപ്പോഴോ പുറത്തുവിട്ട നെഗറ്റീവ് എനർജി കൊണ്ടായിരിക്കാം ഈ സാഹചര്യം വന്നുപെട്ടത്. ഇവിടെ ആ മാറ്റത്തിന് നമുക്ക്
നമ്മുടെ കയ്യിലാണ് ഓപ്ഷൻ.
തീർച്ചയായും നമുക്ക് ഇതിന്റെ മറ്റു വശങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കണം. ഇന്ന് വളരെയധികം ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളും കാഴ്ചപ്പാടുകളും നമ്മൾ മനസ്സിലാക്കി. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന വിഷയം നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. പ്രേക്ഷകർക്കും എനിക്ക് തോന്നുന്നത് വളരെയധികം ജീവിത ഗന്ധിയായ, അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമായിട്ട് മാറട്ടെ. ഇന്നത്തെ ഈ സമയത്തിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് വ്യാപാരമാണ്, ടേക്ക് ആൻഡ് ഗിവ് എന്ന് പറയുന്നത് ഗവേണൻസ് ആണ്, ഭരണമാണ്. ടേക്ക് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോഴോ അതിനെ പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം എന്ന് പറയും. ഗിവ് ആൻഡ് ഗിവ് എന്ന് പറയുമ്പോൾ അത് ജീവിതമാണ്. അതാണ് വ്യക്തിബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുന്നത്. അവിടെയാണ് ജീവിതത്തിൻ്റെ സത്തയുള്ളത്, കാതലുള്ളത്. കൂടുതൽ കൂടുതൽ മനോഹരമായ ഉൾക്കാഴ്ചകളിലേക്ക്, ആഴത്തിലേക്ക് നീന്തി ഇറങ്ങിച്ചെന്ന് ജ്ഞാനത്തിൻ്റെ മുത്തുകൾ പെറുക്കുന്ന ഈ പരിപാടി നമ്മൾ വീണ്ടും തുടരും. ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം വെളിച്ചത്തിലേക്ക് എന്ന് തന്നെയാണ്. അജ്ഞാനമാകുന്ന മോശമായ സ്വാർത്ഥപരമായ മനോഭാവങ്ങളുടെ ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, ശ്രേഷ്ഠമായ മനോഭാവങ്ങളുടെ വെളിച്ചത്തിലേക്ക് നമ്മൾ മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും പ്രകാശം പരത്തുന്ന ഒരു പ്രകാശ ഗോപുരമായി നമുക്ക് മാറാൻ കഴിയും. അതാകട്ടെ ഈ യാത്രയുടെ ആത്യന്തിക ലക്ഷ്യം. ഞങ്ങളോടൊപ്പം തീർച്ചയായും ഈ യാത്രയിൽ നിങ്ങളുണ്ടായിരിക്കണം. ഇന്നത്തെ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിർഗമയുടെ ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം